ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ஆணி மந்திரத்தின் தப்பி ஞாபகம் வாய்க்கம். இந்திரியாணி ஹயானாஹுரம் விஷயன் தேஷு கோச்சரான் ஆத்மேந்திரிய மனோயுக்தம் மனேஷினஹ. விஷயான் தேஷு என்னாலும் சந்தி இதான் நம்ம விஷயான் ஸ்தேஷு வாய்க்கணும். சேர்த்து வாய்க்கும்போது விஷயான் ஸ்தேஷு, பிரிச்சு வாய்க்கும்போது விஷயான். அதுபோல போக்தா இதி ஆஹு என்று பிரிக்கணும். போக்தே தியாகு மனேஷினஹ. இனி ஈ ரத ரூபகத்தின் சவிசேஷதகளை குறிச்சு பரையா அடுத்த மந்திரத்தில். யஸ்து அவிஞானவான் பவதி அயுக்தேன மனசா சதா தஸ்யேந்திரியாணி அவஸ்வானி துஷ்டாஸ்வா இவ சாரதேஹே தத்ரைவம் சதி. யஸ்து புத்தியாக்யஹ சாரதிஹ விஞ்ஞானவான் அவிஞானவான் ஆன்னிபுணோ அவிவேகி பிரவர்த்தோச்ச நிவர்த்தோச்ச பவதி யதா இதர ரதச்சரியாயாம் அயுக்தஹ தேன அப்ரக்ரஹீதேன அசமாஹிதேன மனசா ப்ரக்ரஹஸ்தானியேன சதாயுக்தோ பவதி தஸ்ய அகுஸலஸ்ய புத்திசாரதேஹி இந்திரியாணி அஸ்வஸ்தானியானி அவசியானி அசக்கிய நிவாரணியானி துஷ்டாஸ்வா அதாந்தாஸ்வா இவ இதர சாதரே சாரதேர் பவந்தி. ஒற்ற வாசகத்தில் அதனை வியாக்கியானிச்சிருக்கேன். தத்ர ஏவம் சதி இங்கே இருக்கே, தத்ர ஏவம் சதி அதாவது காரியங்களெல்லாம் இங்கே இருக்கே என்று பறஞ்சால், இதொரு ரதமான ஈ சரீரம் ஜீவൻ ഒരു രഥയാത്ര നടത്തുകയാണ്. ബുദ്ധി സാരഥിയുടെ സ്ഥാനത്താണ്. ഇന്ദ്രിയങ്ങൾ കുതിരകളെപ്പോലെ വഴി വിഷയങ്ങളാണ്, മനസ്സ് കടിഞ്ഞാണാണ് എന്നെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ബാക്കി ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. യഹതു ബുദ്ധിയാഖ്യ, ബുദ്ധി എന്ന് പറഞ്ഞ് ബുദ്ധി എന്ന് വിളിക്കുന്ന സാരഥി, അതാണ് സാരഥി എന്ന് പറഞ്ഞു രഥത്തെ നയിക്കുന്നയാള്. ആ സാരഥി അവിജ്ഞാനവാൻ, അവിജ്ഞാനവാനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വ്യാഖ്യാനിക്കുന്നു? ആ നിപുണ, നിപുണനല്ലാതെ വന്നാൽ ഒരു സാരഥി രഥത്തെ ഓടിക്കുന്നതിന് സമർത്ഥനല്ലാതെ വന്നാൽ ഇവിടെ എന്താണ് സാമർഥ്യക്കുറവ്? അവിവേകി, വിവേകമില്ലാതിരിക്കുക. വിവേകമില്ലാത്തവനാണ് സാരഥിയെങ്കിൽ ഈ ജീവന്റെ യാത്രയിൽ ബുദ്ധിയാകുന്ന സാരഥിക്ക് വിവേകമില്ലാതെ വന്നു കഴിഞ്ഞാൽ, വിവേകമെന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്. എന്തിനുള്ള തിരിച്ചറിവ് പറയുന്നു? പ്രവൃത്തോച്ച നിവൃത്തോച്ച, പ്രവൃത്തിയെ സംബന്ധിച്ചും നിവൃത്തിയെ സംബന്ധിച്ചുമുള്ള വിവേകം. എന്താണ് പ്രവൃത്തി, പ്രവൃത്തി മാർഗം, അതിനെക്കുറിച്ചുള്ള ബോധം വേണം. എന്താണ് നിവൃത്തി? ത്യാഗം, നിവൃത്തി എന്ന് പറഞ്ഞാൽ ത്യാഗം, സർവകർമ്മ പരിത്യാഗം, അതിനെക്കുറിച്ചും ബോധം വേണം. പ്രവൃത്തി മാർഗത്തിനും ശരിയായത് തിരഞ്ഞെടുക്കണം, തെറ്റിനെ വിടണം. ആ ശരിയും തെറ്റും കൂടിച്ചേർന്ന പ്രവൃത്തി മാർഗത്തെ വിട്ട നിവൃത്തി മാർഗം എന്താണ് അതും തിരിച്ചറിയണം. അതിനും വിവേകം വേണം. പ്രവൃത്തി മാർഗത്തിലുള്ള വിവേകം, നിവൃത്തി മാർഗത്തിലുള്ള വിവേകം, ഇത് രണ്ടും തമ്മിലുള്ള വിവേകം. പ്രവൃത്തിയും നിവൃത്തിയും തിരിച്ചറിയണം, അതും പ്രയാസമാണ്. പ്രവൃത്തിയിൽ തന്നെ വിവേകം ഉണ്ടായാലേ പ്രവൃത്തി മാർഗത്തിൽ, ശരിയായ പ്രവൃത്തി മാർഗത്തിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. നിവൃത്തി മാർഗത്തിനും അതുപോലെ വിവേകം, തിരിച്ചറിവുണ്ടായാലേ ശരിയായ നിവൃത്തി മാർഗത്തിൽ നീങ്ങാൻ പറ്റൂ. ഒരു ജീവന് ആചാര്യസ്വാമികൾ പറയുന്നതനുസരിച്ച് ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, രണ്ടിലേതെങ്കിലും ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തിയും നിവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം, വിവേകം ഉണ്ടാവണം. അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള വിവേകം പ്രവൃത്തി മാർഗത്തിലുള്ള വിവേകം, നിവൃത്തി മാർഗത്തിലുള്ള വിവേകം, പ്രവൃത്തി നിവൃത്തി മാർഗങ്ങൾ തമ്മിലുള്ള വിവേകം, ഈ വിവേകം ഉള്ളവനാണ് ഇവിടെ ജ്ഞാനവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതില്ലാത്തവൻ അവിജ്ഞാനമാണ്. ഇപ്പൊ സാരഥിക്ക് സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അറിയണം, പോകുന്ന വഴിയെക്കുറിച്ചറിയണം, രഥത്തെ കുറിച്ചുള്ള ബോധം വേണം, കുതിരകളെ കുറിച്ച് ബോധം വേണം, രശന കടിഞ്ഞാൺ അതിന്റെ നിയന്ത്രണത്തെ കുറിച്ചുള്ള ബോധം വേണം, സർവോപരി രഥത്തിൽ ആരാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ബോധം വേണം. എന്നിട്ട് വേണം രഥത്തെ ഓടിക്കുക. അതേപോലെയുള്ള വിവേകങ്ങൾ ഈ ബുദ്ധിയാകുന്ന സാരഥിക്കും വേണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബുദ്ധിയാകുന്ന സാരഥിക്ക് ചെറിയ വിവേകമൊന്നും പോലെ, രഥത്തെ ഓടിക്കുന്നവന് അവൻ പോകുന്ന വഴിയെക്കുറിച്ച് ഉള്ള അറിവ് മതി. പക്ഷെ ബുദ്ധിയാകുന്ന സാരഥിക്ക് അതുപോലെ ജീവന്റെ അനാദിയായ അനന്തമായ യാത്രയിലെ സുപ്രധാനങ്ങളായ രണ്ട് മാർഗങ്ങൾ, പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും, ഈ രണ്ട് മാർഗത്തിനും വേണ്ട വിവേകങ്ങളെല്ലാം വേണം. ഒന്നുകിൽ ആ ജീവൻ സഞ്ചരിക്കുന്നത് പ്രവൃത്തി മാർഗത്തിലൂടെ അറിയും. പ്രവൃത്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ വിവേകം ഉണ്ടായാലേ ആ പ്രവൃത്തി മാർഗത്തിൽ ധർമ്മത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പറ്റും. ധർമ്മം അത് മുഖ്യമാണ്. ധർമ്മം പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നശിച്ചു. അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം, അത് പ്രവൃത്തി മാർഗത്തിലുള്ള വിവേകം, ധർമ്മമേ അനുഷ്ഠിക്കാവൂ. അധർമ്മത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ പാടില്ല. ഇനി നിവൃത്തി മാർഗത്തിലേക്ക് വന്നാലോ, എന്താണ് ശരിയായിട്ടുള്ള നിവൃത്തി, എന്താണ് ശരിയായിട്ടുള്ള ത്യാഗം, അതിനെക്കുറിച്ചുള്ള ബോധം വേണം. നിവൃത്തി മാർഗത്തെക്കുറിച്ചുള്ള ബോധം, എന്നാലേ നിവൃത്തി മാർഗത്തിലൂടെ അയാൾക്ക് സഞ്ചരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അയാൾ നിവൃത്തിയിൽ നിന്നും ചിലപ്പോൾ പ്രവൃത്തിയിലേക്ക് പോകും, നിവൃത്തിയിൽ തന്നെ ചിലപ്പോൾ അധപ്പതിക്കും. അതുകൊണ്ടാണ് പ്രവർത്തവച്ച നിവൃത്തവച്ച രണ്ടും പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് ഭാഷകാർ. പ്രവൃത്തിയിലും നിവൃത്തിയിലുമുള്ള വിവേകം ഏതൊരു ജീവനാണോ ഉള്ളത് എന്നാണ്. നമ്മൾ സാധാരണ പറയുന്ന തരത്തിൽ ശരിയും തെറ്റും മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ. ഇവിടെ പറയുന്നത് മോക്ഷത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ചാണ്. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും മോക്ഷത്തിലേക്ക്, ആത്യന്തികമായി മോക്ഷത്തിലെത്തിക്കുന്ന ആ മാർഗത്തിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും ആത്മീയ സാധനങ്ങളെ കുറിച്ചുള്ള വിവേകം തന്നെ. ആ വിവേകം, പ്രവൃത്തി നിവൃത്തി മാർഗത്തെക്കുറിച്ചുള്ള വിവേകം ആർക്കാണോ ഉള്ളത്, വിജ്ഞാനവാൻ അവനെയാണ്. വിജ്ഞാനവാനായ സാരഥി എന്ന് പറയുന്നത് അതില്ലാത്തവനെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. അതില്ലാത്തവൻ യഥാ ഇത്തരഹോ രഥചര്യായ അയുക്ത, എങ്ങനെയാണോ രഥചര്യ, രഥസഞ്ചാരം, രഥത്തെ സഞ്ചരിപ്പിക്കുക, ഓടിക്കുക, അതിനാണ് രഥചര്യ എന്ന് പറയും. അതിൽ പിടിപാടില്ലാത്തവൻ, അതിൽ വേണ്ടത്ര പഴക്കവും തഴക്കവും ഒന്നും ഇല്ലാത്തവൻ, നൈപുണ്യം സമ്പാദിക്കാത്തവൻ എന്ത് സംഭവിക്കുന്നു? അപ്രഗ്രഹീതേന അസമാഹിതേന മനസ്സ, അവനെങ്ങനെയാണോ നശിക്കുന്നത് അതുപോലെ അപ്രഗ്രഹീതേന അവനെ വ്യാഖ്യാനിക്കുന്നു. അസമാഹിതേന നിയന്ത്രണമില്ലാത്ത മനസ്സ, മനസ്സിന്റെ നിയന്ത്രണം, സമാഹിതത്വം, ഏകാഗ്രത, നിയന്ത്രണം, ഇതിനത് ഉൾപ്പെടും. അതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സർവവും നഷ്ടപ്പെടും. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ ജന്മത്തിലൊന്നും പ്രതീക്ഷിക്കുകയില്ല, വരുന്ന ജന്മങ്ങളിൽ പിന്നെ നോക്കിയാൽ മതി. അസമാഹിതനാണെങ്കിൽ അവന്റെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് വച്ചാൽ പിന്നീട് മറ്റൊന്നും നേടിയിട്ട് കാര്യമില്ല. എങ്ങനെയാണോ കടിഞ്ഞാൻ വിട്ടുപോയാൽ ആ രഥത്തിന്, രഥസ്വാമിക്ക്, കുതിരകൾക്കെല്ലാം എന്ത് സംഭവിക്കും? അതുതന്നെ ആ ജീവന് സംഭവിക്കുന്നു, ശരീരത്തിന് സംഭവിക്കുന്നു, ഇന്ദ്രിയങ്ങൾക്ക് സംഭവിക്കുന്നു. അതാണ് പറയുന്നത് അപ്രഗ്രഹീതേന അസമാഹിതേന മനസ്സ. മനസ്സിന് നിയന്ത്രണമില്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രഗ്രഹസ്ഥാനീയേന, മനസ്സ് ഇവിടെ ആ കടിഞ്ഞാണിന്റെ സ്ഥാനത്താണ്. ഏറ്റവും മുഖ്യമായിട്ടുള്ളത് മനസ്സിന്റെ നിയന്ത്രണമാണ്. മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയാൽ തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഓടിക്കേണ്ടി വരും രഥത്തിന്, പിന്നെ കൊണ്ടിലും കുഴിയിലും എല്ലാം ചെന്ന് ചാടി ഒരുപാട് അപകടങ്ങളെല്ലാം പിണഞ്ഞ് രഥം പൊളിഞ്ഞ് ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്താതെ സാരഥിക്കും രഥസ്വാമിക്കും എല്ലാം മുറിവും ചതവും എല്ലാം പറ്റി വളരെ അവശ നിലയിലായിരിക്കും എവിടെയെങ്കിലും ചെന്ന് യാത്ര അവസാനിപ്പിക്കുന്ന ലക്ഷ്യത്തിലല്ല. അതുകൊണ്ട് ഈ മനസ്സിന്റെ നിയന്ത്രണം എന്ന് പറയുന്നതിന് ശ്രുതി ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. നിസ്സാരമായൊരു കാര്യമില്ല, ആ പോകുന്നത് പോലെ പോട്ടെ, ഇത്രയൊക്കെ കഴിയത്തുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്നും വരും. അതുകൊണ്ട് ഒരു നിമിഷം പോലും മനസ്സിന്റെ നിയന്ത്രണം ഒരു സാധകൻ വിടാൻ പാടില്ല. വിട്ടുകളയും, മറ്റ് പലതിനു വേണ്ടിയും മനസ്സിന്റെ നിയന്ത്രണം വിട്ടുകളയും. അത് നിയന്ത്രിക്കുന്നു പറയാം, പക്ഷേ പ്രവർത്തിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പറയുന്നു സദായുക്തോ ഭവതി, സദാ സർവസമയവും യുക്തനായിരിക്കണം, അയുക്തനാകരുത് എന്നർത്ഥം. അയുക്തോ ഭവതി എന്നും വ്യാഖ്യാനി, അയുക്തനായിരിക്കുകയാണെങ്കിൽ ദോഷം, യുക്തനായിരിക്കുകയാണെങ്കിൽ ഗുണം. അപ്പൊ ഈ മനസ്സ് വിട്ടുപോയി, മനസ്സ് വിട്ടുപോയാലും ഈ ശരീരവും ഈ ശരീരത്തിന്റെ യാത്രയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആ യാത്ര തകരാറിലായിരിക്കും. തസ്യ അകുശലസ്യ, ഇത് വിട്ടുപോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു നിമിഷമെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അകുശലസ്യ ബുദ്ധിസാരഥി, ആ ബുദ്ധിസാരഥിയുടെ സാമർഥ്യക്കുറവാണ്. കടിഞ്ഞാൻ വിട്ടുപോകുന്നത് ആ സാരഥിയുടെ സാമർഥ്യക്കുറവാണ്, ബുദ്ധിയുടെ ബുദ്ധിക്ക് പിഴ പറ്റുന്നതാണ്, പിശവ് പറ്റുന്നതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിക്കാറുണ്ട്, അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ദ്രിയാണി അശ്വസ്ഥാനീയാണി അവശ്യാനി. ഈ പിശക് പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്രമാദിത്വം എന്ന് പറയുന്നത് നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ ആർക്കും അവകാശപ്പെടാമെന്നുള്ള ഒരു കാര്യമില്ല ആർക്കും. തുടക്കക്കാരനും ഒടുക്കക്കാരനും മുന്നോട്ട് പോകുന്നവനും പിന്നെ നിൽക്കുന്നവനുമൊക്കെ ഈ കടിഞ്ഞാൻ വിട്ടുപോകും. കുതിര വഴിതെറ്റി ഓടും, കുണ്ടിച്ചെന്ന് ചാടും, മുറിവുകൾ പറ്റും. പിന്നെ കുഴിയിൽ വീണു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുന്നേറ്റ് നോക്കുന്ന ആരെങ്കിലും കണ്ടോ എന്നുള്ളതാണ്, തനിക്കെന്ത് പറ്റി എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെ കണ്ടോ എന്ന് ചുറ്റുപാട് നോക്കി രക്ഷപ്പെടുകയാണ് പതിവ്. പക്ഷെ സംഭവിക്കും, ശ്രുതി ഒരു മുന്നറിയിപ്പ് തരികയാണ്, ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് സമാധാനപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് അതാണ് സമാധാനം. ആരും കണ്ടില്ലല്ലോ എന്നുള്ള സമാധാനമാണ്. തനിക്കിങ്ങനെ പറ്റിയെന്നുള്ള വ്യഥയേക്കാൾ കൂടി ആശ്വാസം തരുന്നത് തന്റെ വീഴ്ചയാരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു സമാധാനമാണ്. അതുകൊണ്ട് ശ്രുതി പറയുന്നു പോരാ എന്നാണ്. അകുശലസ്യ, അത് അകുശലതയാണ്, വീഴ്ച തന്നെയാണ്, ചെറുതായാലും വലുതായാലും, ഒരിക്കൽ സംഭവിച്ചാലും പലതവണ സംഭവിച്ചാലും എല്ലാം വീഴ്ച, അത് ദോഷം തന്നെയാണ്. അതിനൊരിക്കലും നമ്മൾ സാധൂകരിക്കാൻ പാടില്ല. അതും എന്തെങ്കിലും ആത്മീയ വിഭൂതികളായിട്ട് പരിഗണിച്ചു കളയരുത്. അപകടങ്ങൾ അപകടങ്ങൾ തന്നെയാണ്, അതിൽ നിന്ന് കരകയറണം. ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ്, കാണുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, ചിലപ്പോൾ നന്നായെന്ന് വരും, കണ്ടില്ലെങ്കിലും വീണ്ടും അത് പതിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. തസ്യ അകുശലസ്യ ബുദ്ധിസാരഥി, ആ ബുദ്ധിസാരഥി അത് അകുശലനാണെങ്കിൽ, സാമർഥ്യമില്ലാത്തവനാണെങ്കിൽ, ഇന്ദ്രിയാണി അശ്വസ്ഥാനീയാണി, ഇന്ദ്രിയങ്ങൾ അത് കുതിരയുടെ സ്ഥാനത്താണ്. ഇവിടെ ഈ ശരീരത്തിൽ കുതിരകളുടെ സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. കുതിര എന്ത് ശക്തിയുള്ള ഒരു മൃഗമാണ്, നിയന്ത്രിക്കാൻ മൃഗങ്ങളിൽ അങ്ങേയറ്റം പ്രയാസമുള്ളതാണ്. എന്നാൽ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വളരെയധികം വേഗത്തിൽ ഈ യാത്രയെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതുമാണ് ഇന്ദ്രിയങ്ങൾ. അതാണ് എന്നർത്ഥം. ഇന്ദ്രിയാണി അശ്വസ്ഥാനിയാനി അന്യവശ്യാനി, സാരഥിയുടെ നിയന്ത്രണം വിട്ടാൽ പിന്നെ കുതിര അതിന് തോന്നുന്ന അതിന് ഇഷ്ടമുള്ള വഴിയെ പോകും. അതിനിഷ്ടമുള്ള വഴി എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ വഴിയെ സഞ്ചരിക്കുന്നു. ബുദ്ധിയാകുന്ന സാരഥി അതിന്റെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ അതിന്റെ യഥേഷ്ട ആചരണം നടത്തും. അതാണ് ഇന്ദ്രിയാണി അവശ്യാനി, നിയന്ത്രണമില്ലാതെ ഓടുന്നു. അശക്യ നിവാരണീയാൻ അശക്യ നിവാരണാനി എന്നാണ്, തടയാൻ കഴിയാത്ത രീതി. അതായത് മനസ്സിന്റെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ, അതിൽ അലംഭാവം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാൻ പറ്റത്തില്ല. പോകുന്ന വഴിയെ വിടുക എന്നുള്ളതല്ലാതെ പിന്നെ അതിനെ മനസ്സിനെ പിടിച്ചു നിർത്തി നേരെ വഴി കൊണ്ടുവരാൻ സാധിക്കത്തില്ല. കാരണം അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, കാരണം വാസനകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദുർമാർഗത്തിലൂടെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ ഓരോ നിമിഷവും അത് പുതിയ പുതിയ വാസനകൾ സഞ്ചരിക്കും. ആ വാസനകൾ പെരുകും, പിന്നെ ആ വാസനകൾ കൂടി ചേർന്ന് അനേക അനാദി ജന്മങ്ങളുടെ വാസനകളോടൊപ്പം പുതുതായി സമ്പാദിക്കുന്ന ഈ വാസനകളോടുകൂടെ ചേർന്ന് പിന്നെ മനസ്സിനെ നയിച്ചുകൊണ്ടിരിക്കും, ഇന്ദ്രിയങ്ങൾ നയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതുമില്ലാതെ വരും, അങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞ അശക്യ നിവാരണി നിവാരണാണ്. പിന്നെ ഇതിനെ പോകുന്ന വഴിയിൽ നിന്ന് പിടിച്ച് മാറ്റാൻ കഴിയത്തില്ല. ഒരാൾ ഒരു തവണ സത്പഥത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ എത്ര കാലം അയാൾ ആ സന്മാർഗത്തിൽ സഞ്ചരിച്ചവനായാലും ശരി, ഒരു തവണ അയാൾക്കൊരു വ്യതിചലനം സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത്രയും ദുർവാസനകൾ കൂടി അയാൾ കൂട്ടിച്ചേർക്കുകയാണ്. ആ ദുർവാസനകളായിരിക്കും പിന്നീട് അയാളെ നയിക്കുന്നത് എന്ന് വെച്ചാൽ പിന്നീട് അടുത്ത നിമിഷം വീണ്ടും രക്ഷപ്പെടാൻ ഉള്ള പഴുത് നഷ്ടപ്പെടുകയാണ്. വീണ്ടും കൂടുതൽ കൂടുതൽ ആ വഴിക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ആരും കണ്ടില്ല എന്നിരിക്കും, പക്ഷേ പോകുന്ന വഴി വളരെ മോശമായിരിക്കും. അശക്യ നിവാരണാനി പറയുന്നു, ഭക്ഷ്യകാരം പറയുന്നത് തടയാൻ പറ്റത്തില്ല. അന്നൊരു മാർഗത്തിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് എത്ര ബോധപൂർവം പരിശ്രമിച്ചാലും എത്രയൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും പ്രാണായാമം ചെയ്താലും പ്രത്യാഹാരം ചെയ്താലും എന്തൊക്കെ ചെയ്താലും ശരി, ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ മനസ്സ് വീണ്ടും പഴയതുപോലെ തന്നെയായിരിക്കും. മനസ്സിന്റെ ഒരു വിശേഷതയാണത് ദുഷ്ടാശ്വ. അതുകൊണ്ടാണ് ഇവിടെ ഇന്ദ്രിയങ്ങളെ ദുഷ്ടാശ്വങ്ങളെന്ന് പറഞ്ഞു. തെറ്റിപ്പോയോ പിന്നെ ആ വഴി തന്നെ, ശരിയായ വഴിയെ കൊണ്ടുവരാൻ മിക്കവാറും അസാധ്യം തന്നെ എന്നറിയും. അദന്താശ്വാഹ, അദന്തങ്ങൾ, ദമനമില്ലാത്ത നിയന്ത്രിക്കാൻ കഴിയാത്ത കുതിരകളെ പോലെ ആയിപ്പോകുന്നു ഇന്ദ്രിയങ്ങൾ. അതാ വഴിയെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. പുതുതായി സമ്പാദിക്കുന്ന വാസനകൾ അതിന് ശക്തി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇവ ഇതര സാരഥേർ ഭവന്തി, ഈ വിവേകമില്ലാത്ത സാരഥിയുടെ കുതിരകൾ അത് അദന്താശ്വങ്ങളായി ദമനമില്ലാത്ത നിയന്ത്രണമില്ലാത്ത കുതിരകളായി തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത ജന്മം നോക്കിയാൽ മതി, വർത്തമാന ജന്മം അങ്ങ് വിട്ടയ്ക്കുക, അതേ പിന്നെ നിവൃത്തി ഉള്ളൂ. ആ രീതിയിലെത്തിച്ചേർന്ന് എപ്പോ വിവേകം നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന പ്രവൃത്തിയെക്കുറിച്ചും നിവൃത്തിയെക്കുറിച്ചും അതിലുള്ള സന്മാർഗത്തെക്കുറിച്ചുള്ള ഒരാത്മീയ മറ്റ് പോട്ടെ, ഒരാത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിട്ടുള്ളതാണ് സദാചാരത്തിന്റെ പാഠം. സദാചാരം, ആ സദാചാരത്തിൽ നിന്ന് പിഴച്ചു പോയാൽ, വാസനാപ്രേരിതനായി പിഴച്ചു പോയാൽ ഏതെങ്കിലും കാരണവശാൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അധപതനമായിരിക്കും. അദന്ത അശ്വങ്ങളായി തീരും അയാളുടെ ഇന്ദ്രിയങ്ങൾ, പിന്നെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല, പിന്നെ അധപതനമായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഈ മന്ത്രത്തിൽ ശ്രുതി പറയുന്നത്. അതുകൊണ്ടത് സൂക്ഷിക്കുക. അത് നമുക്കൊരു മുന്നറിയിപ്പാണ്. ഒരുവൻ എത്ര മേളിലെത്തിയെന്ന് കരുതിയാലും അവകാശപ്പെട്ടാലും ശരി, അവിടെ നിന്നല്ല ഈ പതനം സംഭവിക്കാം, അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ വായിക്കാം. യസ്തു അവിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണ്യവശ്യാനി ദുഷ്ടാശ്വ ഇവ സാരഥേ. ഇനി ഇതിന്റെ ശരിയായ ഭാഗം പറയും. കാരണം ശ്രുതി തന്നെ പറയുന്ന ക്രമത്തിൽ തന്നെ ആദ്യം വഴി പിഴച്ച യാത്രയെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്, പിന്നെയാണ് ശരിയായ മാർഗത്തെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട്? കാരണം എല്ലാവരും നിൽക്കുന്നത് പിഴച്ച വഴിയിലാണ്, ശരിയായ വഴിയിലല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവൻ. അതുകൊണ്ടാണ് അതിന് ആദ്യം പറഞ്ഞത്, കഴിഞ്ഞിട്ട് ശരിയായ വഴി പറയുന്നു അടുത്ത്. യസ്തു വിജ്ഞാനവാൻ ഭവതി തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വായിവ സാരഥേഹ യസ്തു പുനഃ പൂർവോക്ത വിപരീത സാരഥിർ ഭവതി. വിജ്ഞാനവാൻ പ്രഗൃഹീത മനാഹ സമായത ചിത്ത സദാ തസ്യ അശ്വസ്ഥാനീയാനി ഇന്ദ്രിയാണി പ്രവർത്തയിതും നിവർത്തയിതും വാ ശക്യാനി വശ്യാനി ദാന്താഹ സദശ്വ ഇവ ഇതര സാരഥേഹി. യസ്തു ഏതൊരുവിനാണോ പുനഃ പൂർവോക്ത വിപരീത, മുൻ മന്ത്രത്തിൽ പറഞ്ഞതിൽ നിന്നും വിപരീതമായിട്ട് ഉള്ള സാരഥി, സാരഥിയായിരിക്കുന്നവൻ. ഇത് രഥയാത്രയെ കുറിച്ച് പറയുകയാണ്. ആർക്കാണോ ഒരു നല്ല സാരഥി കിട്ടുന്നത്, ദീർഘയാത്ര ചെയ്യുന്ന ഒരു യാത്രയ്ക്ക് ഒരു നല്ല സാരഥിയെ കിട്ടിക്കഴിഞ്ഞാൽ ഭഗവതി എങ്ങനെയുള്ളവനായിരിക്കണം ആ സാരഥി? വിജ്ഞാനവാൻ, നൈപുണ്യമുള്ളവനായിരിക്കണം, വിവേകമുള്ളവനായിരിക്കണം. ഏത് മാർഗത്തിലൂടെ കുതിരകളെ എങ്ങനെ നിയന്ത്രിച്ചാൽ ലക്ഷ്യത്തിലെത്തിച്ചേരും എന്ന് ബോധമുള്ളവൻ വിജ്ഞാനവാൻ. പ്രഗൃഹീതമനാഹ, അവന്റെ കടിഞ്ഞാൺ അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം, അതിനെ നിയന്ത്രിക്കാനുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. സമാഹിത ചിത്ത, അവന്റെ മനസ്സിന് നിയന്ത്രണം ഉണ്ടായിരിക്കണം. ആ ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കണം, ബുദ്ധി മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അങ്ങനെയാണെങ്കിൽ സദാ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവനെപ്പോഴും സുഖമായിരിക്കും. തസ്യ അശ്വസ്ഥാനിയാൻ ഇന്ദ്രിയാണി, ആ കുതിരകളെ പോലെയുള്ള ഇന്ദ്രിയങ്ങളെ പ്രവർത്തയിതും നിവർത്തയിതും വാശക്കാൻ, പ്രവർത്തിപ്പിക്കാനും നിവർത്തിപ്പിക്കാനും അവൻ കഴിയും. വേണ്ട സമയത്ത് നിർത്താനും വേണ്ട സമയത്ത് ഓടിക്കാനും ശരിയായ വഴിയിലൂടെ ഓടിക്കാനും ലക്ഷ്യത്തിലെത്തിക്കാനും എല്ലാം കഴിയും ആ ബുദ്ധിയാകുന്ന സാരഥിക്ക്. വശ്യാനി, സ്വാധീനമായിരിക്കുന്നു ആ ബുദ്ധിയാകുന്ന സാരഥിക്ക്. ദാന്താഹ, ദമനം ചെയ്യപ്പെട്ടവയായിരിക്കും അവന്റെ ആ കടിഞ്ഞാൺ, മനസ്സാകുന്ന കടിഞ്ഞാൺ ഉപയോഗിച്ച് ബുദ്ധിയാകുന്ന സാരഥി ആ ഇന്ദ്രിയങ്ങളെ ദമനം ചെയ്യും, ശരിയായ വഴിക്ക് നയിക്കുന്നു. സദശ്വായവ ഇതര സാരഥേ, ഈ സാരഥിയുടെ എന്താണ്, കുതിരകൾ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ, അത് സദശ്വങ്ങളെപ്പോലെയാണ്. എങ്ങനെയാണോ നല്ല കുതിരകൾ ശരിയായ സാരഥി ഒരു രഥത്തിൽ ബന്ധിച്ച് രഥം ഓടിക്കുന്നത് അതുപോലെ ആയിത്തീരും എന്ന്, അതുപോലെ ആയിത്തീരുന്നു ജീവൻ. ഇപ്പൊ ജീവൻ രണ്ട് തരത്തിലാണ്. ഈ പറയുന്ന രണ്ടാമത്തെ ജീവൻ എന്റെ യാത്ര സുഖകരമായിരിക്കും, സുഖകരമായിരിക്കും. എന്തുകൊണ്ട്? ആ ജീവന്റെ ബുദ്ധിയാകുന്ന സാരഥി, മനസ്സാകുന്ന ആ കടിഞ്ഞാൺ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകള് വഴി വിഷയങ്ങൾ തന്നെ, പക്ഷെ അത് ശരിയായ വിഷയങ്ങളിലൂടെ ഓടിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു എന്നാണ്. അതിനെ വളരെ ചുരുക്കി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഭാഷകാരൻ. കാരണം ഇത് കൂടുതൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല, പ്രയോജനമില്ല എന്നറിയാം. കാരണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സഹജമായി മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവശന്മാരായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് പറഞ്ഞത്, ജീവന്മാരല്ല. രണ്ടാമത് പറയുന്നത് വിവേകം ആർജിച്ച് ബോധപൂർവ്വം സഞ്ചരിക്കേണ്ട വഴിയാണ്. അതിന് ആ ബുദ്ധിയാകുന്ന സാരഥിക്ക് വേണ്ടത്ര വിവേകം വേണം, മനസ്സാകുന്ന കടിഞ്ഞാണ് വേണ്ടത്ര ബലം വേണം, ആ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾക്ക് വേണ്ടത്ര വകതിരിവ് വേണം. എന്നാലേ ശരിയായ വഴിക്ക് അതിനെ സഞ്ചരിക്കാൻ പറ്റും. ദാന്തങ്ങളായിരിക്കും, നിയന്ത്രണങ്ങളായിരിക്കും. ഇത് കഷ്ടപ്പെട്ട് ആർജിക്കേണ്ട ഒന്നാണ്. ശ്രുതി എന്തിനു തന്നെ പറയുന്നു? കാരണം ഇത് നമ്മൾ അറിഞ്ഞത് തന്നെ ശ്രുതി പറഞ്ഞിട്ടാണ്. നമ്മുടെ ആചാര്യന്മാര് ഗുരുക്കന്മാര് ഉപദേശിക്കാറുണ്ട്, അവരും ഇതറിഞ്ഞത് ശ്രുതി പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്. സഹജമായി ഇതാരും അറിയുന്നില്ല, ഒരു ജീവനും അറിയുന്നില്ല. സഹജമായ വാസനകളൊന്നും ഈ ശരിയായ സഞ്ചാരത്തിന് ഉതകുന്നതല്ല. ജീവനിലിരിക്കുന്ന വാസനകൾ, അവിദ്യാകൃതമായ വാസനകളൊന്നും ഇതിന് സഹായിക്കത്തില്ല. അത് ഗുരുക്കന്മാരിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നുമാണ് ഈ ശരിയായ വഴിയെക്കുറിച്ച് അറിയുന്നത്. ഇത് പറയുന്നത് എന്തിന്? ഇത് പറയുന്നത് ഇത് സദാ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള മുഖ്യമായ സാധന എന്ന് പറയുന്നത് ഇതിനെ വിസ്മരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഇന്ദ്രിയങ്ങൾ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് മനസ്സാകുന്ന രചന അതിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നത് ഇത് വിസ്മരിക്കുമ്പോഴാണ്. ഈ സാരഥി ബുദ്ധി ഇതിനെ വിസ്മരിക്കുമ്പോഴാണ്, ബുദ്ധി വിസ്മരിച്ചു പോകും. അത് വിസ്മരിക്കാതിരിക്കുക എന്നാണ്. എന്നുവെച്ചാൽ നിരന്തരം ഇതിനെ ഓർത്തിരിക്കുക, ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കുക. അതിനാണ് നേരത്തെ പറഞ്ഞത് വിവേകം എന്ന് പറഞ്ഞത്. ഇതിനെ ഓർത്തിരിക്കാമെങ്കിൽ തീർച്ചയായും അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ പറ്റും, അതിനെ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും, രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വിസ്മരിച്ചു കഴിഞ്ഞാൽ ഏത് വഴിയാണ് പോകുന്നതെന്നുള്ളത് ഈ അപകടങ്ങളെല്ലാം പിണഞ്ഞതിന് ശേഷമേ തിരിച്ചറിയത്തുള്ളൂ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പിന്നെ തിരിച്ചറിഞ്ഞിട്ട് പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് നിരന്തരം ഇതിനെ സ്മരിക്കുക, ഈ രഥരൂപകത്തെ മനസ്സിൽ നിന്നൊരിക്കലും വിടാതിരിക്കുക. ശ്രുതി നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു ഈ വിവേകത്തെ, ഒരിക്കലും നമ്മളെ മനസ്സിൽ നിന്ന് വിടാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പരുക്കൊന്നും പറ്റാതെ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കും. അതുകൊണ്ടാണ് നിരന്തരമായ ഈ സത്സംഗം ആവശ്യമാണെന്ന് പറയുന്നത്. നിരന്തരം ഈ വിചാരത്തിൽ, ഇതിനെക്കുറിച്ചുള്ള ബോധത്തിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനാണ് ശ്രുതി പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ജാഗ്രത എന്ന് പറയുന്നതാണ്, ആന്തരികമായ ഉണർവ്. ഈ ഉണർവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ആശ്രമത്തിൽ താമസിച്ചു എന്ന് പറഞ്ഞിട്ടോ, സേവനങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടോ, ഗുരുവിന് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടോ, ശാസ്ത്രം ശ്രവണം ചെയ്തിട്ടുണ്ടെന്ന് കരുതിയിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. ഈ ജാഗ്രത അവന്റെ ഉള്ളിൽ ഇല്ല എങ്കിൽ ഏത് ദിവ്യമായ സന്നിധാനത്തിലായാലും ശരി, വഴി പോവും, തെറ്റിപ്പോവും, ശരിയായ മാർഗത്തിൽ ഒരുവന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇനി പറയും ഉപനിഷത്തിന്റെ ജാഗ്രത. കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലോ ജാഗ്രതയുടെ അർത്ഥം, ഇത് തന്നെയാണ് അതിന്റെ അർത്ഥം. ആ ജാഗ്രത ഉള്ള ഉണർവ് ഏത് സമയം ഉണ്ടായിരിക്കുന്ന ഈ വിവേകം, ഇന്ന വഴി അപകടമാണ്, ഇന്ന വഴി പോയി കഴിഞ്ഞാൽ ഇന്നതൊക്കെ സംഭവിക്കും, ഇതാണ് ശരിയായ വഴി, ഒരിക്കലും വീഴ്ചകളെ സാധൂകരിക്കാതെ വീഴ്ചകളെ വീഴ്ചകളായി തന്നെ മനസ്സിലാക്കി അതിനെ ആത്മീയ സർക്കസുകളായിട്ടൊന്നും കണക്കാക്കാതെ ശരിയായ വിവേകത്തോടുകൂടി എല്ലാ വീഴ്ചകളെയും ഒഴിവാക്കി ഒരാൾ മുന്നോട്ട് പോയാൽ, അതിനാണ് ശ്രുതി നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. എന്ത് വീഴ്ച സംഭവിക്കാമോ അതിനെ ഒഴിവാക്കുക, ഒഴിവാക്കി അതിനുള്ള മനോബലം കൊണ്ട് അതിനെ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ ഒരാൾക്ക് രക്ഷപ്പെടാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സദശ്വാഹ, എപ്പോഴും നല്ല കുതിരകളുമായിട്ട് യാത്ര ചെയ്യുക. ദാന്താഹ, ദമനം ചെയ്യപ്പെട്ട കുതിരകൾ, ഇന്ദ്രിയങ്ങൾ, അതിന്റെ സഹായത്തോടുകൂടി ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുക. എന്നാൽ മാത്രമേ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ, ഇല്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ശ്രുതി നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ വായിക്കാം. യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വായിവ സാരഥേഹേ. ഗുരുസ്വാമിയോടുകൂടി അവസാനിപ്പിക്കുക. ഓം.